Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. അഹിംസയാണ് സമാധാനത്തിന്റെ രാഷ്ട്രീയ ശൈലി എന്ന് പ്രബോധിപ്പിക്കുന്ന പാപ ഫ്രാൻസിസിന്റെ വിശ്വശാന്തി ദിന സന്ദേശത്തെ ആധാരമാക്കിയുള്ള ചിന്താമലരുകൾ കേൾക്കാമെന്ന് ഈ വർഷം പാപ ഫ്രാൻസിസ് നൽകിയ സമാധാന സന്ദേശത്തിന്റെ രണ്ടാം ഭാഗമാണിന്ന്.
രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും അതുപോലെ ലോകത്തെ മറ്റു മഹത്തുക്കളും കൈമാറിയ അഹിംസാ സിദ്ധാന്തത്തെ ആധാരമാക്കിയാണ് ലോകസമാധാനത്തിനുള്ള 2017 ആണ്ടിലെ സന്ദേശം പുതുവത്സര നാളിൽ പാപ്പാ ഫ്രാൻസിസ് പ്രബോധിപ്പിച്ചത്. സമാധാനപൂർണമാകട്ടെ നമ്മുടെ ലോകമിനിയും എന്ന പ്രാർത്ഥനയോടെ ഈ ചിന്താമലരുകൾ സാദരം സമർപ്പിക്കുന്നു.
ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെല്ലാം അവിടുത്തെ വരദാനത്തിന്റെ അന്തസ്സുള്ള പ്രതീകങ്ങളായി കാണപ്പെടണം എന്നാണ് ഓരോ സ്ത്രീക്കും പുരുഷനും കുഞ്ഞിനും വേണ്ടി നാം അനുദിനം പ്രാർത്ഥിക്കേണ്ടത്. സംഘർഷഭരിതമായ സാഹചര്യങ്ങളിൽ ഗഹനമായ മനുഷ്യാന്തസ് ആദരിക്കപ്പെടാൻ അഹിംസാമാർഗം അനുദിന ജീവിതത്തിൽ നാം സജീവ അനുഷ്ഠാനമാക്കണം എന്നതാണ് പാപ്പ ഫ്രാൻസിസ് നൽകുന്ന ഈ സന്ദേശത്തിന്റെ സത്ത, സന്ദേശത്തിന്റെ കാതൽ. മാനവ പുരോഗതിയുടെ യഥാർത്ഥമായ ദിശ നിർണയിക്കുന്നത് സമാധാനം മാത്രമാണ്. അതിമോഹമുള്ള ദേശീയത എന്തിന് സ്വാർത്ഥത എന്ന് പറയാം. ഇന്ന് വിവിധ രാജ്യങ്ങളിൽ സൃഷ്ടിക്കുന്ന സാമൂഹിക സംഘർഷങ്ങൾക്കോ അടിച്ചമർത്തലിലൂടെയുള്ള കയ്യടക്കലിനോ മർദ്ദനമുറകൾ ഉപയോഗിച്ചുള്ള കൃത്രിമമായ രാഷ്ട്രീയ ക്രമത്തിനോ മറ്റ് സാമ്പത്തിക സംവിധാനങ്ങൾക്ക് ഒരിക്കലും സമൂഹത്തിൽ സമാധാനം വളർത്താനാവില്ല എന്നോർക്കണം. യുക്തിയിൽ അധിഷ്ഠിതമായ ചർച്ചകളിലൂടെ അല്ലെങ്കിൽ സംവാദത്തിലൂടെയും നിയമത്തിൻ്റെയും നീതിയുടെയും മാർഗങ്ങളിലൂടെയുമല്ലാതെ ഭീതിതമായ കൊലപാതക ശക്തികളെ ഉപയോഗിച്ച് അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് അപകടകരമാണ്.
സത്യം, നീതി, സ്വാതന്ത്ര്യം, സ്നേഹം എന്നിവയിൽ നിന്നുളവാകുന്ന മനുഷ്യന്റെ സമാധാന വാഞ്ചയെയും അവബോധത്തെയും വിശുദ്ധനായ ജോൺ 23-ാമൻ പാപ്പായുടെ പാച്ചേം ഇൻ തേറിസ്, ഭൂമിയിൽ സമാധാനം എന്ന ചാക്രിക ലേഖനം പ്രകീർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ 50 വർഷക്കാലയളവിൽ ഈ വാക്കുകളുടെ പ്രസക്തിയോ വിശ്വാസ്യതയോ ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മുടെ ഏറ്റവും വ്യക്തിപരമായ ചിന്തകളിലും മൂല്യബോധങ്ങളിലും അഹിംസ ഉൾക്കൊള്ളാനും വളർത്തിയെടുക്കാനും സഹായിക്കണമേ എന്ന് ദൈവത്തോട് സദാ പ്രാർത്ഥിക്കണം. പരസ്പര ബന്ധങ്ങളിൽ, അത് സമൂഹങ്ങളിലായാലും രാജ്യങ്ങളിലായാലും കുടുംബങ്ങളിലായാലും, സ്നേഹത്തിൽ നിന്നും ഉളവാകേണ്ട അല്ലെങ്കിൽ ഉതിർക്കൊള്ളേണ്ട അഹിംസയാണ് നമ്മെ നയിക്കേണ്ടത്. അതിക്രമങ്ങൾക്കിരകളായവർ തിരിച്ചടിക്കുവാനുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കുമ്പോൾ അവർ അഹിംസാമാർഗത്തിലെ ഏറ്റവും വിശ്വാസയോഗ്യരായ സമാധാന ദൂതരായിത്തീരുന്നു. പ്രാദേശികമായ വളരെ സാധാരണ ചുറ്റുപാടുകളിലും രാജ്യാന്തര തലത്തിലും നമ്മുടെ തീരുമാനങ്ങളുടെയും പരസ്പര ബന്ധങ്ങളുടെയും പ്രവൃത്തികളുടെയും മാത്രമല്ല എല്ലാ തരത്തിലുമുള്ള രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിന്റെയും പ്രേരകശക്തി അഹിംസയായിരിക്കട്ടെ.
ഭയാനകമായ രണ്ട് ലോകമഹായുദ്ധങ്ങൾക്കും ആണവായുധ പ്രയോഗങ്ങൾക്കും സാക്ഷ്യം വഹിച്ച കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിന്ന് വിഭിന്നമായി ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്ന് ലോകത്ത് അവിടെവിടെയായി അരങ്ങേറുന്ന ഭീതിതമാകുന്ന കുഞ്ഞ് ലോകയുദ്ധങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് നാം. ഒരു 3-ാം ലോകമഹായുദ്ധം നമുക്ക് ചുറ്റും ചിന്ന ഭിന്നമായി നടമാടുകയാണ്. അതിനാൽ ഇന്നത്തെ ലോകം കഴിഞ്ഞ കാലങ്ങളേക്കാൾ അക്രമാസക്തമാണോ അല്ലയോ എന്ന് പറയുക അത്ര എളുപ്പമല്ല. ഇനി ആധുനിക ആശയവിനിമയ സംവിധാനങ്ങളും സുഗമ സഞ്ചാരമാർഗങ്ങളും നമ്മെ അക്രമങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കിയോ അല്ലെങ്കിൽ അതിൽ പങ്കാളികളാക്കിയോ എന്ന് പറയാനും നിർവാഹമില്ലാത്തൊരവസ്ഥയാണെന്ന്. അതിനാൽ ഈ സമാധാന സന്ദേശത്തിലൂടെ പാപ്പ ഫ്രാൻസിസ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അഹിംസാ മാർഗം നൽകുന്ന സമാധാന വഴികളാണ്. ആവർത്തിച്ച് പറയുന്നു, ഹിംസയേക്കാൾ ശക്തമാണ് അഹിംസ.
മനുഷ്യഹൃദയങ്ങളിൽ നിന്നാണ് അക്രമം ഉടലെടുക്കുന്നതെങ്കിൽ കുടുംബങ്ങളിലാണ് അഹിംസയുടെ അടിസ്ഥാന പാഠങ്ങൾ പ്രാവർത്തികമാക്കേണ്ടത്. ദാമ്പത്യത്തെയും കുടുംബത്തെയും കുറിച്ച് രണ്ടു വർഷക്കാലം നീണ്ട സഭയിലെ മെത്രാന്മാരുടെ രണ്ടു സിനഡ് സമ്മേളനങ്ങളിൽ ഉരുത്തിരിഞ്ഞതും 2016 മാർച്ച് മാസത്തിൽ പ്രസിദ്ധപ്പെടുത്തിയതുമായ അപ്പസ്തോലിക പ്രബോധനമാണ് അമോറിസ് ലെത്തീസിയ, സ്നേഹത്തിന്റെ ആനന്ദം. അതിൽ പരാമർശിക്കുന്ന സ്നേഹത്തിൽ വിരിയുന്ന ആനന്ദമാണ് ഈ ചിന്തയ്ക്ക് ആധാരം. ദമ്പതികളും മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും തമ്മിൽ ആശയവിനിമയം ചെയ്യുവാൻ പഠിക്കുന്ന ഇടമാണ് കുടുംബം. ശക്തി ഉപയോഗിച്ചല്ല, മറിച്ച് മറ്റൊരാളുടെ നന്മയെ ചൊല്ലി കലഹങ്ങളെയും സംഘർഷങ്ങളെയും പരസ്പര ബഹുമാനത്തോടെയും ഉദാര മനസ്കതയോടെയും സംവാദത്തിലൂടെ പരിഹരിക്കുവാൻ കഴിയുന്ന കഠിന പരീക്ഷണങ്ങളുടെ തീച്ചൂളയാണ് കുടുംബം. കുടുംബങ്ങളിൽ നിന്നാണ് സ്നേഹത്തിന്റെ ആനന്ദം ആദ്യം സമൂഹത്തിലേക്കും പിന്നെ ലോകമെമ്പാടേക്കും തുളുമ്പിയൊഴുകേണ്ടത്. വ്യക്തികൾക്കിടയിലും ജനതകൾക്കിടയിലും സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ധാർമ്മികത സൃഷ്ടിക്കാൻ ഭീതിയുടെയും അക്രമത്തിന്റെയും സ്വാർത്ഥതയുടെയും യുക്തിക്ക് സാധിക്കുകയില്ല. മറിച്ച് ഉത്തരവാദിത്വത്തിന്റെയും പരസ്പര ആദരവിന്റെയും ആത്മാർത്ഥമായ സംവാദത്തിന്റെയും പാതയിൽ അത് സാധിക്കും.
ഈ ധാർമ്മികതയെ പിന്തുണയ്ക്കുന്നതിന് ആണവയുദ്ധ ഭീഷണിയും ക്രൂരമായ പരസ്പര വിനാശത്തിന്റെ ഉപാധികളും അപര്യാപ്തമാണ്. അതുകൊണ്ടാണ് നിരായുധീകരണത്തിനും ആണവായുധങ്ങളുടെ നിരോധനത്തിനും അല്ലെങ്കിൽ ഇല്ലാതാക്കലിനുമായി നിരന്തരമായി അഭ്യർത്ഥിക്കുന്നത്. ഇതേ ആർജവത്തോടെ തന്നെ നമ്മുടെ ഭവനങ്ങളിൽ ഗാർഹിക തലത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ഉയരുന്ന അതിക്രമങ്ങളെയും പാപ്പ ഫ്രാൻസിസ് അപലപിക്കുന്നുണ്ട്. നമ്മിലേക്ക് ആഴമായി ഇറങ്ങിച്ചെന്ന് ആത്മശോധന ചെയ്യാനും ദൈവത്തിന്റെ കരുണ സ്വീകരിക്കാനും കഴിഞ്ഞ നവംബർ മാസത്തിൽ അവസാനിച്ച കാരുണ്യത്തിന്റെ ജൂബിലി മത്സരവും അതിൻ്റെ പരിപാടികളും ചിന്തകളും നമ്മെ ഏറെ പ്രചോദിപ്പിച്ചിട്ടുള്ളതാണ്. നിസ്സംഗതയും അനീതിയും അതിക്രമങ്ങളും അനുഭവിക്കുന്നവരെയും വൈവിധ്യവും വ്യത്യസ്തതയുമുള്ള വ്യക്തികളെയും സമൂഹങ്ങളെയും ഈ ജൂബിലി നാളിൽ നാം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്രത്തോളം കണ്ടതാണ്. അവരെല്ലാം നമ്മുടെ കുടുംബത്തിന്റെ അംഗങ്ങളാണ്, കുടുംബത്തിന്റെ ഭാഗമാണ്. അവർ നമ്മുടെ സഹോദരനും സഹോദരിയുമാണ്. അഹിംസയുടെ രാഷ്ട്രീയ ശൈലി നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ആരംഭിച്ച് മാനവ കുടുംബത്തിലേക്ക് മുഴുവനായി വ്യാപിക്കണം. അതിനാൽ സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വിത്തുവിതയ്ക്കുന്ന പ്രവൃത്തികൾ, അത് ഒരു ചെറുപുഞ്ചിരിയോ കരുണയുള്ള ഒരു വാക്കോ എന്തെങ്കിലും ഒരു സൽപ്രവൃത്തിയോ ആവട്ടെ, അത് നഷ്ടമായി കാണാതെ സ്നേഹത്തിൻ്റെ ആ ചെറുവഴികൾ അനുദിന ജീവിതത്തിൽ എപ്പോഴും കണ്ടെത്തുവാനാണ് ലിസ്യുവിലെ ചെറുപുഷ്പം കൊച്ചു തെറേസ്യ പുണ്യവതി നമ്മെ ഇന്നും ക്ഷണിക്കുന്നത്, നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. സമഗ്രതയുള്ള പരിസ്ഥിതി എന്ന് പറയുന്നത് സ്വാർത്ഥതയുടെയും ചൂഷണത്തിൻ്റെയും അക്രമത്തിൻ്റെയും യുക്തിയെ അതിലംഘിക്കുന്ന വളരെ ലളിതമായ ദൈനംദിന നടപടികളും പ്രവൃത്തികളുമാണ് എന്ന് പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു.
ധാർമ്മിക നിയമങ്ങളിലൂടെ സമാധാനം ആർജിക്കുവാനുള്ള സഭയുടെ നിരന്തരമായ പരിശ്രമത്തെ സമ്പന്നവും സമ്പൂർണവുമാക്കുന്ന ഏറെ സ്വാഭാവികവും അനിവാര്യവുമായ ഉപാധിയാണ് സജീവമായ അഹിംസാമാർഗം. എല്ലാ തലത്തിലുമുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ ഇതര ക്രൈസ്തവ സമൂഹങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും നൽകുന്ന സമർത്ഥമായ പിന്തുണയിൽ ഭാഗഭാക്കായിക്കൊണ്ടാണ് സഭ ഇത് നിർവഹിക്കുന്നത്. ഗിരിപ്രഭാഷണത്തിലൂടെയാണ് സമാധാന സ്ഥാപനത്തിനുള്ള മാർഗരേഖ യേശു നൽകിയത്. അനുഗ്രഹീതനും നന്മസമ്പൂർണനും വിശ്വാസയോഗ്യനുമായ ഒരു വ്യക്തിയുടെ ചിത്രമാണ് സുവിശേഷത്തിലെ അഷ്ടഭാഗ്യങ്ങളിലൂടെ ക്രിസ്തു മുന്നോട്ടു വയ്ക്കുന്നത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി കൈവശമാക്കും. നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും.
മതനേതൃത്വങ്ങൾക്കും അന്താരാഷ്ട്ര സംഘടനകളുടെ നേതാക്കൾക്കും വ്യാവസായിക മാധ്യമ സ്ഥാപനങ്ങളുടെ തലപ്പത്തുള്ളവർക്കും തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ യഥാക്രമം നിർവഹിക്കുന്നതിന് ക്രിസ്തു നൽകുന്ന സുവിശേഷത്തിലെ അഷ്ടഭാഗ്യങ്ങൾ ശരിയായ കർമ്മപദ്ധതിയാണ്. അങ്ങനെ ജനതകളെയും സമൂഹങ്ങളെയും സ്ഥാപനങ്ങളെയും സമാധാന സ്ഥാപകരാക്കുകയെന്നത് വലിയ വെല്ലുവിളിയാണ്. ഏതു വിധേനയും കാരുണ്യം പ്രകടമാക്കിക്കൊണ്ട് ജനങ്ങളെ അവഗണിക്കാതെയും പാരിസ്ഥിതിക വിനാശം വരുത്താതെയുമാണ് ജീവിതം നേട്ടവും വിജയവുമാക്കി മാറ്റേണ്ടത്. ഇത് യാഥാർത്ഥ്യമാക്കാൻ അക്രമങ്ങളെ നേരിടുന്നതിനും അവയ്ക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും ഉപകരണങ്ങളായി സുവിശേഷ മൂല്യങ്ങളെ കണ്ണുചേർക്കുന്നതിന് ഇച്ഛാശക്തി നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ഇപ്രകാരം പ്രവർത്തിക്കുന്നതിനും ഇക്കാലഘട്ടത്തിന്റെ ചരിത്ര നിർമ്മിതിക്കും കൂട്ടായ്മയുടെ വഴി നാം തിരഞ്ഞെടുക്കുകയും സമൂഹത്തിൽ സൗഹൃദം വളർത്തിയെടുക്കേണ്ടിയുമിരിക്കുന്നു.
സംഘർഷത്തെക്കാൾ ഫലദായകവും ശക്തിമത്തുമായ ഐക്യം അല്ലെങ്കിൽ കൂട്ടായ്മ യഥാർത്ഥത്തിൽ കാണിച്ചു കൊടുക്കുവാനും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാനും സജീവമായ അഹിംസയ്ക്ക് കഴിവുണ്ട്. വിഭിന്നതകൾ തീർച്ചയായും സംഘർഷത്തിനിട വരുത്തും. പക്ഷേ നാം അതിനെ ക്രിയാത്മകമായും അഹിംസാത്മകമായും അഭിമുഖീകരിക്കണം. അങ്ങനെ ഇരുഭാഗത്തുമുള്ള പ്രയോജനകരവും പ്രസക്തവുമായ കാര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുതന്നെ സംഘർഷങ്ങളും എതിർപ്പുകളും വൈവിധ്യമെങ്കിലും ജീവദായകമായ കൂട്ടായ്മയായി മാറ്റിയെടുക്കാം. ക്രിയാത്മകവും സജീവവുമായ അഹിംസയിലൂടെ സമാധാനം സൃഷ്ടിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും സഭയുടെ സഹായം എക്കാലത്തും ഉണ്ടായിരിക്കുമെന്ന് പാപ്പാ ഫ്രാൻസിസ് ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നുണ്ട്. 2017 ജനുവരി 1 മുതൽ സമഗ്ര മാനവ വികസനത്തിനുള്ള സഭയുടെ വകുപ്പ് ദികാസ്ട്രി ഫോർ ഇന്റേഗ്രൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പുതിയ വകുപ്പിൽ കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും കാര്യങ്ങൾക്കായുള്ള വിഭാഗത്തിന്റെ മേധാവിത്വം പാപ്പ ഫ്രാൻസിസ് തന്നെ ഏറ്റെടുത്തിരിക്കുന്നത് മാനവിക അടിയന്തരാവശ്യത്തോട് സഭയ്ക്കുള്ള അതിയായ പ്രതിബദ്ധതയും ആത്മാർത്ഥമായ സമർപ്പണവും പ്രകടമാക്കുകയാണ്.
അമൂല്യ നന്മകളായ നീതി, സമാധാനം എന്നിവയ്ക്കു വേണ്ടിയും സൃഷ്ടിയുടെ പരിരക്ഷണത്തിനും കുടിയേറ്റക്കാരുടെ ശുശ്രൂഷയ്ക്കും പിന്നെ അടിയന്തരമായ സഹായം ആവശ്യമുള്ള ജനസഞ്ചയങ്ങളെ പിന്തുണയ്ക്കാനും രോഗികളെയും പ്രകൃതിക്ഷോഭങ്ങളിൽപ്പെട്ടവരെയും എല്ലാ തരത്തിലുമുള്ള അടിമത്വങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയരായിരിക്കുന്നവരെയും തുണയ്ക്കുന്നതിനുള്ള സഭയുടെ പരിശ്രമത്തെ ഈ വകുപ്പ് പൂർവോപരി കാര്യക്ഷമമായി പിന്തുണയ്ക്കും എന്നതിൽ സംശയമില്ല. അങ്ങനെ എത്ര നിസ്സാരമെങ്കിലും ഹിംസയില്ലാത്ത, അധർമ്മമില്ലാത്ത, അതിക്രമങ്ങളില്ലാത്തൊരു ലോകം സൃഷ്ടിക്കാനുള്ള സഭയുടെ എല്ലാ ചുവടുവയ്പ്പുകളും നീതിയുടെയും സമാധാനത്തിൻ്റെയും പാതയിലുള്ള മുന്നേറ്റമായിരിക്കുമെന്ന് ഉറപ്പു നൽകുന്ന പാപ്പ ഫ്രാൻസിസിനോടൊപ്പം നമുക്കും കൈകോർക്കാം. നമുക്കോരോരുത്തർക്കും ബോധ്യത്തോടെ പാപ്പായ്ക്കൊപ്പം അണിചേരാം. പതിവനുസരിച്ച് അമലോത്ഭവനാഥയുടെ മഹോത്സവ നാളായ December 8 ഈ വിശ്വശാന്തി സന്ദേശത്തിൽ പാപ്പ ഫ്രാൻസിസ് ഒപ്പുവച്ചത്. മറിയമാണ് സമാധാന രാജ്ഞി. അവിടുത്തെ പുത്രന്റെ ജനനത്തിൽ മാലാഖമാർ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവുമെന്ന് ആശംസിച്ചു. പോർച്ചുഗലിലെ ഇടയക്കുട്ടികളിലൂടെ ലോകത്തിന് സമാധാനത്തിന്റെ സന്ദേശം നൽകിയ കന്യകാനാഥയുടെ ഫാത്തിമ ദർശനത്തിന്റെ ശതാബ്ദി വർഷം കൂടിയാണിത്. 2017 അമ്മയുടെ സഹായവും നമുക്ക് പ്രത്യേകമായി ലോകസമാധാനത്തിനായി യാചിക്കാം.
എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഒത്തിരി പേർ സമാധാനത്തിനായി നിലകൊള്ളുന്നുണ്ട്. പലവിധ സഹനങ്ങളും അതിനായി അവർ നേരിടുന്നുമുണ്ട്. സമാധാന ദൂതന്മാരായി ജീവിക്കാൻ തന്നെ അവർ ക്ഷമാപൂർവ്വം ഇന്നും മുന്നേറുന്നു. ഹൃദയത്തിൽ നിന്നും അക്രമങ്ങളെയും ഹിംസയെയും ബഹിഷ്കരിക്കാൻ ഈ പുതുവത്സരത്തിൽ പ്രാർത്ഥനാപൂർവവും ആത്മാർത്ഥവുമായി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. മനസ്സ, വാച, കർമ്മണ, ഹിംസ ഉപേക്ഷിക്കാം. നമ്മുടെ പൊതുഭവനമായ ഭൂമി അഹിംസാത്മകമായ സാമൂഹ്യ പരിസ്ഥിതിയായി വളരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിലേക്ക് സവിനയം തിരിയുകയാണെങ്കിൽ ഒന്നും അസാധ്യമല്ല. നമുക്കോരോരുത്തർക്കും സമാധാനത്തിന്റെ പ്രയോക്താക്കളാകാൻ സാധിക്കും.
ആത്മാവിൽ ദരിദ്രർ അനുഗ്രഹിതർ, സ്വർഗരാജ്യം അവരുടേതാണ്. ആത്മാവിൽ ദരിദ്രർ അനുഗ്രഹിതർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ അനുഗ്രഹിതർ, ആശ്വസിച്ചിടും അവരൊരിക്കൽ. ആത്മാവിൽ ദരിദ്രർ അനുഗ്രഹിതർ, സ്വർഗരാജ്യം അവരുടേതാണ്. ശാന്തശീലരായവർ അനുഗ്രഹിതർ, ഭൂമിയവർക്ക് അവകാശമാകും. നീതിക്കായത്നിപ്പോരനുഗ്രഹീതർ, സംതൃപ്തരായിടും അവരൊരിക്കൽ. ആത്മാവിൽ ദരിദ്രർ അനുഗ്രഹീതർ.
ഗാനമാലപിച്ചത് കെ ജെ യേശുദാസ്, രചന ഫാദർ ജോൺ പിച്ചാപ്പള്ളി, പിന്നെ സംഗീതം ശ്യാം എന്നറിയപ്പെടുന്ന സാമുവൽ ജോസഫാണ്.
കാരുണ്യമുള്ളവർ അനുഗ്രഹീതർ, കാരുണ്യം അവർക്ക് ലഭ്യമാകും. പരിശുദ്ധ ഹൃദയ അനുഗ്രഹീതർ, പരംപൊരുളീശന് അവർ കാണും. ആത്മാവിൽ ദരിദ്രർ അനുഗ്രഹീതർ, സ്വർഗരാജ്യം അവരുടേതാ. ശാന്തി സംസ്ഥാപക അനുഗ്രഹിതർ, ദൈവമക്കളെന്നാണവർക്ക് നാമം. നീതിക്കായി പീഡിതർ അനുഗ്രഹീതർ, സ്വർഗരാജ്യം അവരുടേതാകും. ആത്മാവിൽ ദരിദ്രർ അനുഗ്രഹീതർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ അനുഗ്രഹീതർ, ആശ്വസിച്ചിടും അവരൊരിക്കൽ. ആത്മാവിൽ ദരിദ്രർ അനുഗ്രഹീതർ, സ്വർഗരാജ്യം അവരുടേതാണ്.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് അഹിംസയാണ് സമാധാനത്തിന്റെ രാഷ്ട്രീയ ശൈലി എന്ന ശീർഷകത്തിൽ പാപ്പ ഫ്രാൻസിസ് പ്രബോധിപ്പിച്ച ലോക സമാധാനത്തിന് സന്ദേശത്തിന്റെ രണ്ടാം ഭാഗമാണ്. അവതരണം ജോളി അഗസ്റ്റിനും ഫാദർ വില്യം നെല്ലിക്കലും. ഇതോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. തുടർന്ന് ഇംഗ്ലീഷിൽ. ഏവർക്കും നന്ദി, നമസ്കാരം.